ഫാദർ ജോർജ് കുറ്റിക്കൽ MCBS. ജീവിതരേഖ 1950 2017. ആകാശത്തിനപ്പുറത്തേക്ക് യാത്രയായ ആകാശപ്പറവകളുടെ കൂട്ടുകാരനായ പുണ്യപിതാവെ, വന്ദനം. ഭാരത കത്തോലിക്കാ സഭ കണ്ട ഏറ്റവും പ്രഗത്ഭരായ ദിവ്യകാരുണ്യ പ്രേക്ഷിതരിൽ ഒരാളായിരുന്നു ഫാദർ ജോർജ് കുറ്റിക്കൽ MCBS. ഒരിക്കൽ കണ്ടാൽ അദ്ദേഹത്തെ ആരും മറക്കില്ല. കാരണം അത്രമാത്രം വ്യക്തികളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള നല്ല വൈദികനായിരുന്നു അദ്ദേഹം. കുറ്റിക്കലച്ചൻ പോകാത്ത ദേശങ്ങളില്ല ഇന്ത്യയിൽ എന്ന് പറയാം. അത്രമാത്രം ഇന്ത്യയെ കണ്ടെത്തിയ, ഇന്ത്യയിലെ പാവപ്പെട്ടവരെ പ്രത്യേകിച്ച് ഭിക്ഷാടകരെ സ്നേഹിച്ച മഹാനായ മനുഷ്യസ്നേഹിയും ദിവ്യകാരുണ്യ പ്രഘോഷകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു ഫാദർ ജോർജ് കുറ്റിക്കൽ MCBS. ജനനവും ബാല്യവും. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അമ്പലപ്പുഴ പുറക്കാട് കുറ്റിക്കൽ പരേതരായ PC ജോസഫിൻ്റെയും ത്രേസ്യാമയുടെയും 7 മക്കളിൽ രണ്ടാമനായി 1950 January 11 ജോർജ് കുറ്റിക്കൽ ജനിച്ചു. മാമുദിസ പേര് വർക്കി. SSLC ബുക്കിലെ പേര് ജോർജ് PJ. 7 മക്കളിൽ 3 ആണും 4 പെണ്ണും. ഗ്രിഗറി PJ, സണ്ണി PJ എന്നിവർ സഹോദരങ്ങളും വിമലാമ്മ ആന്റണി, ലില്ലിക്കുട്ടി തോമസ്, സിസ്റ്റർ ആൻജോ CHF, മോളിക്കുട്ടി എന്നിവർ സഹോദരിമാരുമാണ്. സഹോദരി സിസ്റ്റർ ആൻജോസ് ഹോളി ഫാമിലി സഭയിൽ ഗുജറാത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. പാവങ്ങളോട് കരുണ കാണിച്ചിരുന്ന മാതാപിതാക്കളുടെ ജീവിതം അദ്ദേഹത്തെ ബാല്യത്തിൽ ഏറെ സ്വാധീനിച്ചിരുന്നു. ദിവ്യകാരുണ്യ മിഷണറി സഭയിലേക്ക്. ഫാദർ മാത്യു ആലക്കളം, ഫാദർ ജോസഫ് പറേടം എന്നീ ശ്രേഷ്ഠ വൈദികരാൽ സ്ഥാപിതമായ ദിവ്യകാരുണ്യ മിഷണറി സഭയിലേക്ക് 1967 June 3 ജോർജ് കുറ്റിക്കൽ കടന്നുവന്നു. അതിരമ്പുഴ ലിസ്യു മൈനർ സെമിനാരിയിലായിരുന്നു വൈദിക പരിശീലനത്തിൻ്റെ 1st ചിലവഴിച്ചത്. കോട്ടയം കടുവാക്കുളത്തെ മദർ ഹൗസിലായിരുന്നു 2nd പരിശീലനം. നൊവിഷേറ്റും അവിടെ തന്നെ. 1970 June 11 ആദ്യ വ്രതവാഗ്ദാനം നടത്തി. ബഹുമാനപ്പെട്ട കണിപ്പള്ളിയിൽ മാത്യു അച്ഛനായിരുന്നു നവസന്യാസ ഗുരു. 1973 July 3 സഭാവസ്ത്രം സ്വീകരിച്ചു. നിത്യവ്രതവാഗ്ദാനം 1975 May 17. ഫിലോസഫി തിയോളജി പഠനം ആലുവ, കാർമൽഗിരി, മംഗലപ്പുഴ സെമിനാരികളിൽ. 1977 May 15 ബിഷപ്പ് സെബാസ്റ്റ്യൻ മങ്കുഴിക്കരിയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. സഭയിലെ പ്രേക്ഷിത മേഖലകൾ. പുരോഹിതനായി അഭിഷിക്തനായ കുറ്റിക്കലച്ചൻ്റെ ആദ്യ നിയമനം കടുവാക്കുളം മദർ ഹൗസിൽ സഭയുടെ ഒക്കേഷൻ പ്രമോട്ടറായിട്ടായിരുന്നു. തുടർന്ന് ആലുവ സ്റ്റഡി ഹൗസിൽ പ്രൊക്കുറേറ്ററായി നിയമിതനായി. അതിനുശേഷം അദ്ദേഹം പ്രവർത്തിച്ചത് ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ ധ്യാന ശുശ്രൂഷയായ ദിവ്യകാരുണ്യ ധ്യാന പ്രഘോഷണ മേഖലയിൽ ആയിരുന്നു. ഇതിനിടയിൽ പാലക്കാട് കത്തീഡ്രൽ സഹവികാരിയായും 30 അടം ഇടവക വികാരിയായും സേവനം ചെയ്തു. ദിവ്യകാരുണ്യ ധ്യാന പ്രഘോഷണത്തിനായി അദ്ദേഹം ആലുവ ചുണങ്ങംവേലിയിലുള്ള MCBS ജനറലേറ്റ്, മലയാറ്റൂരുള്ള സന്നിധാന ആശ്രമം എന്നിവ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. തുടർന്നാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല പൂർണ്ണമായും ആകാശപ്പറവകൾക്കായി മാറ്റിവെക്കുന്നതും തൃശൂർ ചെന്നായിപ്പാറയിലുള്ള ആശ്രമത്തിലെ അംഗമാകുന്നതും. ആകാശപ്പറവകളുടെ കൂട്ടുകാർ FBA. പ്രമുഖ പക്ഷി നിരീക്ഷകൻ സലീം അലിയുടെ പക്ഷി വളർത്തൽ കേന്ദ്രം സന്ദർശിച്ചതാണ് ആകാശപ്പറവകളുടെ കൂട്ടുകാർ FBA എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ദേശാടനം നടത്തി വരുന്ന സൈബീരിയൻ കൊക്കുകൾക്ക് പോലും പേരിടുകയും വിവരങ്ങൾ ഫയലിൽ സൂക്ഷിക്കുകയും ഫയലുകൾ ഇവ പറന്നെത്തുന്ന ഇടങ്ങളിലെ പക്ഷി സംരക്ഷകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. എന്നാൽ മറ്റ് ജീവികളേക്കാൾ ഏറെ വിലയുള്ള മനുഷ്യനെക്കുറിച്ച് പഠനങ്ങളും നിരീക്ഷണങ്ങളും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യത്തിൽ നിന്നാണ് ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന സ്ഥാപനം ആരംഭിക്കാൻ ജോർജ് കുറ്റിക്കിളച്ചൻ തീരുമാനിച്ചത്. അങ്ങനെ തൃശൂർ ജില്ലയിലെ പീച്ചി ഡാമിനടുത്ത് പുത്തൂർ പഞ്ചായത്തിലെ ചെന്നായിപ്പാറയിൽ ഇവർക്ക് ഭവനമൊരുക്കാൻ MCBS സഭാസമൂഹം സ്ഥലം വാങ്ങിച്ചു. ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധയെന്ന് ജനങ്ങൾ പേരുവിളിച്ച മദർ തെരേസ 1994 January 18 ഇത് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്. ചെന്നായിപ്പാറ ആശ്രമത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹം കാഞ്ഞങ്ങാട്ടുള്ള നെല്ലിപ്പാറയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചു. പിന്നീട് കാഞ്ഞങ്ങാട് തന്നെയുള്ള നായ്ക്കുട്ടിപ്പാറയിലേക്ക് മാറി ശുശ്രൂഷ തുടർന്നു. അതിനുശേഷം കേരളത്തിന് പുറത്തുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കുറ്റിക്കിളച്ചൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആന്ധ്ര, ഡൽഹി, കാശ്മീർ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് ഭിക്ഷാടകർക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് അദ്ദേഹം തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കിയത് കൊടകരയ്ക്കടുത്തുള്ള കനകമലയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മലയാറ്റൂർ മാർവാലാഹ് ആശ്രമം സ്ഥാപിക്കുന്നതും അവിടെ താമസിച്ച് ശുശ്രൂഷകൾ തുടരുന്നതും. ദരിദ്രർക്കും ഭിക്ഷാടകർക്കുമായി ജീവിതം മുഴുവൻ മാറ്റിവെച്ച അദ്ദേഹം തൻ്റെ അന്ത്യകാലം ചിലവഴിച്ചത് മലയാറ്റൂർ മാർവാലാഹ് ആശ്രമത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട കുറ്റിക്കിളച്ചൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ, ആകാശപ്പറവകളുടെ കൂട്ടുകാർ FBA, ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, പ്രോ ലൈഫ് മൂവ്മെൻറ്റ്, വിവാഹം കഴിക്കാത്ത അമ്മമാർക്കുള്ള മിനിസ്ട്രി അൺവെഡ് മദേഴ്സ്, ചുവന്ന തെരുവിലെ സ്ത്രീകൾക്കുള്ള മിനിസ്ട്രി വൈറ്റ് ഏഞ്ചൽസ്, ആത്മഹത്യാ പ്രവണതയുള്ളവർക്കുള്ള മിനിസ്ട്രി ഡയൽ ബിഫോർ യു ഡൈ, തെരുവിലെ കുഞ്ഞുങ്ങൾക്കുള്ള മിനിസ്ട്രി ഗുരുകുലം മിനിസ്ട്രി, ഡ്രഗ് അഡിക്ട്സ് യൂത്തിനുള്ള മിനിസ്ട്രി യുക്രിസ്റ്റിക് യൂത്ത് മിനിസ്ട്രി, ഭിക്ഷാടകർക്കായുള്ള സെൻ്ററുകൾ, റീഹബിലിറ്റേഷൻ സെൻ്റർ, റീഹബിലിറ്റേഷൻ വീട് വിട്ടു പോകുന്നവരെ വീട്ടിലെത്തിക്കുന്ന മിനിസ്ട്രി, ആകാശപ്പറവകളുടെ കൂട്ടുകാർ മാസിക, എഫാത്ത ഇംഗ്ലീഷ് ന്യൂസ് ലെറ്റർ. അവസാന കാലം, ദരിദ്രർക്കും ഭിക്ഷാടകർക്കുമായി ജീവിതം മാറ്റിവെച്ച കുറ്റിക്കിളച്ചൻ്റെ ആരോഗ്യം ക്രമേണ ക്ഷയിച്ചു വന്നു. കരൾ സംബന്ധമായ രോഗത്താൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കുറ്റിക്കിളച്ചൻ ചികിത്സയിലായിരുന്നു. 2017 December രോഗം മൂർച്ഛിച്ചപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. മുൻകൂട്ടി കണ്ട അവസാന നിമിഷങ്ങൾ. കുറച്ചു നാളായി ചികിത്സയിലായിരുന്ന അച്ഛനെ ഒരാഴ്ച മുൻപാണ് മലയാറ്റൂരിലെ മാർവലാഹ് ആശ്രമത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. തൻ്റെ അസ്വസ്ഥതകൾക്കിടയിലും ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാനും പ്രാർത്ഥിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അവസാന നാളുകളിൽ അദ്ദേഹത്തെ കാണാനും സംസാരിക്കുന്നതിനുമായി നിരവധി ആളുകളാണ് എത്തിയിരുന്നത്. അവരോടൊക്കെ അച്ഛന് ഒരു കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ, എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണം. തന്നെ കാണാനെത്തിയ വൈദികരുടെ പക്കൽ നിന്നും ആശീർവാദം സ്വീകരിക്കാനും പ്രാർത്ഥിക്കാനും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. ഒരിക്കൽ തന്നെ കാണാനെത്തിയ ഒരാളോട് ഈ വർഷം ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുക സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിച്ച് ഒരുങ്ങിയുള്ള ഒരു മരണമായിരുന്നു കുറ്റിക്കിളച്ചൻ്റേത്. അന്ത്യനിമിഷങ്ങൾ. 2017 December 19 ചൊവ്വാഴ്ച അച്ഛൻ പതിവിലേറെ സന്തോഷവാനായും ഉത്സാഹവാനായും കാണപ്പെട്ടു. ഇന്നലെ അച്ഛൻ വളരെ ഉന്മേഷവാനായിരുന്നു. രോഗം മൂർച്ഛിച്ചതിന് മുൻപുള്ള സമയത്തെ പ്രസന്നത മുഖത്ത്. രാത്രി 9 അദ്ദേഹം ഉറങ്ങാൻ കിടന്നപ്പോൾ യാതൊരു അസ്വസ്ഥതയും ഇല്ലായിരുന്നു. കുറ്റിക്കിളച്ചനെ ശുശ്രൂഷിച്ചിരുന്ന സിസ്റ്റർ സിസിലിയാമ്മ പറഞ്ഞു, ഒന്ന് നിർത്തിയിട്ട് കണ്ണീരോടെ തുടർന്നു, രാത്രി 9:30 ചെറിയ ചുമ ആരംഭിച്ചത്. ചുമ ശക്തമായി തുടർന്നു, അതൊടുവിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചു. മരണസമയത്ത് MCBS മാർവാലാഹ് ആശ്രമത്തിൽ അച്ഛനോടൊപ്പം കഴിഞ്ഞ 6 പ്രവർത്തിച്ചിരുന്ന ഫാദർ റോണീസ് മാത്യു തുണ്ടത്തിലും അച്ഛൻ സ്ഥാപിച്ച സഭകളിലെ അംഗങ്ങളും ചുറ്റുമുണ്ടായിരുന്നു. 2017 December 20 പുലർച്ചെ 1:50 അദ്ദേഹത്തിൻ്റെ മരണം ഡോക്ടർ സ്ഥിരീകരിച്ചു. തെരുവിലെ അഗതികൾക്കും അനാഥർക്കുമായി അച്ഛൻ നീക്കിവച്ചത് തൻ്റെ ജീവിതം തന്നെയാണ്. തൻ്റെ ജീവിതത്തിലൂടെ അനേകരെ നന്മയിലേക്കും വിശുദ്ധിയിലേക്കും കൊണ്ടുവരാൻ ഒരു ധ്യാനഗുരു കൂടിയായ അച്ഛന് കഴിഞ്ഞിരുന്നു. മഹാനായ ഈ ദിവ്യകാരുണ്യ പ്രേഷിതൻ്റെ ജീവിതം കൊണ്ട് സ്വാധീനിക്കപ്പെട്ടവർ പതിനായിരക്കണക്കിനാണ്. വീട് കിട്ടിയവർ, ജീവിതം കിട്ടിയവർ, പുതിയ ആകാശവും ഭൂമിയും കിട്ടിയവർ, നഷ്ടസ്വപ്നങ്ങൾ വീണ്ടും കിട്ടിയവർ, അങ്ങനെ അനേകർ. ഓരോരുത്തർക്കും പറയാനുള്ളത് ഓരോ കഥ. എല്ലാം പ്രതീക്ഷയുടെ വിജയകഥകൾ. ഭൂമിയിലെ തൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കി അച്ഛൻ കടന്നുപോകുമ്പോൾ താൻ തുടങ്ങിവെച്ച ദൗത്യം പിന്തുടരാനുള്ള വലിയ ഒരു കർത്തവ്യമാണ് അച്ഛൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ലോകമുള്ളിടത്തോളം കാലം ഈ പുരോഹിതൻ്റെ പുണ്യപ്രവൃത്തികൾ ഇവിടെ ജ്വലിച്ചു നിൽക്കും. പുണ്യപിതാവേ, വന്ദനം.